الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ما بعد سهودرين على كتاب التوحيد لا باب من الشرك لبس الحلقة والخيط ونحوهما إن أتياي معنا نمر القائنة الغاسل عربي هذا هو ശരടും അതുപോലെ വളയവും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം എന്തെങ്കിലും ഉപകാരോപദ്രവങ്ങൾ തടയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൽ നിന്നും ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയോ ധരിക്കുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാകുന്നു എന്നറിയിക്കുന്ന അധ്യായമാണിത്. ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട തെളിവുകൾ ആയത്തുകളും ഹദീസുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. അതിലൊരു ഹദീസാണ് അവസാനമായി, ഒരു അസറാണ് നമുക്ക് അവസാനമായി വായിക്കാനുള്ളത്. അത് വായിക്കാം. വലിബ്നു അബി ഹാതിം അൻ ഹുദൈഫ അന്നഹു റആ റജുലൻ ഫി യദിഹി ഖൈതും മിനൽ ഹുമ്മാ ഫഖതഅഹു വതല ഖൗലുഹു വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഈ അസറിൽ ഇപ്രകാരമാണ്, അബു ഹാതിം അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്നഹു റആ റജുലൻ ഒരു വ്യക്തിയെ കാണുകയാണ്, ഫിയദിഹി ഖൈതും മിനൽ ഹുമ്മ പനി കാരണം അത് മാറുന്നതിന് വേണ്ടി ഒരു ചരട് ധരിച്ച ഒരു വ്യക്തിയെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഫഖതഅഹു അത് മുറിച്ചു കളയുകയുണ്ടായി. وتلا قوله وما يؤمن اكثرهم بالله الا وهم مشركون അതിലെ ആളുകളെയും അല്ലാഹു വിശ്വസിക്കുന്നത് അവർ ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. എന്താണ് ഈ ആയത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അദ്ദേഹം ഈ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല സബബാക്കാത്ത ഒരു സബബ് സ്വീകരിച്ചിരിക്കുകയാണ്. അഥവാ പനി മാറുന്നതിന് വേണ്ടി കയ്യിൽ ഒരു ചരട് കെട്ടുക എന്നതാണത്. അങ്ങനെ ചരട് കിട്ടിയാൽ അതിന്റെ വിധി എന്താണ്? നമ്മൾ പറഞ്ഞു അതിന്റെ വിധി, അത് അടിസ്ഥാനമായി അത് ശിർക്കുൻ അസ്ഗറാണ്. ഒരാൾ ശിർക്കിൽ വീഴും. എന്നാൽ എപ്പോഴാണ് അയാൾ ശിർക്കുൻ അക്ബറിലേക്ക്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ശിർക്കിലേക്ക് വീഴുന്നത്? അയാൾ ആ കെട്ടപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ ധരിക്കപ്പെടുന്ന വളയം, അത് അതിന് സ്വയം കഴിവുണ്ട് എനിക്ക് വന്ന ഉപദ്രവം നീക്കി തരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം വരുന്നതിൽ നിന്നും എന്നെ തടയാൻ അതിന് സ്വന്തം കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കുൻ അക്ബറായി, ഇതിൽ നിന്നും പുറത്തു പോകും. അതല്ല എങ്കിൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല, ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. അഥവാ അയാൾ ദീനിൽ നിന്നും പുറത്തു പോകുന്നില്ല എങ്കിലും അതിലേക്ക് എത്താനുള്ള വഴിയിലാണുള്ളത്, അതുപോലെ തന്നെ അയാൾ ചെയ്യുന്ന മറ്റു വൻപാപങ്ങളെക്കാളും കടുത്ത കാര്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല സബബാക്കാത്ത, അല്ലാഹു ഒരു കാരണമായി നിശ്ചയിക്കാത്ത കാരണം ഇങ്ങനെയുള്ള നന്മ തിന്മകൾ അതിൽ വരുവാനോ അത് ഉണ്ടാകുവാനോ അതിൽ നിന്നും രക്ഷ തേടാനോ ഒരാൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പാരായണം ചെയ്തത് അക്തറുഹും ബില്ലാഹി ഇല്ലാവഹും മുശ്രിക്കൂൻ, അധിക ആളുകളും അല്ലാഹുവിൽ അവിശ്വസിച്ചുകൊണ്ടാണ് അവർക്കുള്ള ഈമാൻ എന്ന് പറയുന്നത്. അഥവാ ഈ ആയത്ത്, ഇത് യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ആയത്താണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൽ കിട്ടിയപ്പോൾ പാരായണം ചെയ്യുന്നത് പോലെ പാരായണം ചെയ്തതല്ല. നേരത്തെ വഹീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ആയത്ത് അവർ ഇസ്തിദ്ലാൽ ചെയ്യുകയാണ്, തെളിവിന് പിടിക്കുകയാണ്. ഒരു വിഷയം വന്ന സമയത്ത് ഈ ആയത്താണ് അതിന് യോജിക്കുക എന്ന അർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞത് മക്കാ മുശ്രിക്കുകൾക്കെതിരെയാണ്. അഥവാ അവർക്കൊരു ഈമാനുണ്ട്. എന്ത് ഈമാനാണത്? റുബൂബിയത്തിലുള്ള ഈമാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിന് ഈ ആയത്തിന് വിശദീകരണം നൽകിയതുപോലെ മക്കാ മുശ്രിക്കുകൾക്ക് റുബൂബിയത്തിലുള്ള വിശ്വാസമുണ്ട്. അതാണ് വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അധിക ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അഥവാ അല്ലാഹുവിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, അത് റുബൂബിയത്തിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ചതും അതിനെ നിയന്ത്രിക്കുന്നതും അതിന്റെ പരമാധികാരവും എല്ലാം അള്ളാഹുവിനാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ ഇല്ലാവും മുശ്രിക്കൂൻ, അവർ ശിർക്കാണ് ചെയ്യുന്നത്. ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ അവർ ശിർക്കാണ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് അദ്ദേഹം അവിടെ പാരായണം ചെയ്തത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ശിർക്കാണ് എന്നുള്ള വിഷയത്തിൽ ഇത് സമമാണ്, ഈ രണ്ടും ശിർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടും ഉൽമാണ്, രണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹക്കിൽ കൊടുക്കേണ്ട ദൂലുമാണ്. ഒന്ന് ദീനിൽ നിന്ന് പുറത്തു പോകുന്നു, ഒന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അവർക്ക് ഈമാനും അതിനോടൊപ്പം ശിർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് സഹാബി ഈ ഒരു ആയത്ത് പാരായണം ചെയ്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കും. ഇതാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള അവസാനത്തെ തെളിവായി കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ മസായിലുകളാണ്. ഇവിടെ വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് സുലൈമാൻ റുഹൈരി ഹഫിളഹുള്ള അദ്ദേഹം പറയുന്നു, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലെ വളയത്തിനും ഉറുക്കിനൊക്കെ പകരം നിൽക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ആളുകൾ ധരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ്, അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, അത് നമ്മുടെ നാടുകളിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയുകയില്ല. അഥവാ അസാവിറു മഗ്നാത്തീസിയ, അത് മാഗ്നറ്റിക് ആയിട്ടുള്ള ചില ബ്രേസ്ലെറ്റ്സുകൾ, അഥവാ നമ്മൾ ആളുകൾ ധരിക്കുന്ന ചില വളയങ്ങൾ. അതൊരു ട്യൂബിൽ, അതൊരു മെഡിക്കൽ സയൻസ് അതിനൊരു പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിൽ കാണാം. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചില വാദം പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. ശരീരത്തിന്റെ അമിതമായി ഉണ്ടാകുന്ന ചില എന്താ പറയുക എനർജികളൊക്കെ ഇത് എടുത്തു നീക്കുകയും ഈ ഇരുമ്പ് നീക്കുകയും ഗാന്ധം അത് വലിച്ച് നീക്കുകയും എന്നെല്ലാം ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ധരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഷെയ്ഖ് സുലൈമാൻ റഹിം അഹമ്മദുള്ള അദ്ദേഹം പറഞ്ഞു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഏതൊരു ഷർറും നീങ്ങുവാൻ നമുക്ക് മൂന്ന് രീതി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ദുആ ചെയ്യുക എന്നുള്ളതാണ്, അത് ഏതായാലും അവിടെ വരുന്നില്ല. രണ്ടാമത്തേത് ഷറഈയായ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അതോ ഖുർആൻ കൊണ്ട് റുഖ്യ ചെയ്തിട്ട് രോഗം മാറ്റുന്നത്, അതുപോലെ ഷറഈ പറഞ്ഞ് തന്നിട്ടുള്ള മറ്റ് ദിക്റുകൾ ദുആകൾ ഇതൊക്കെ ഉപയോഗിച്ച് ഒരാൾക്ക് അള്ളാഹുവിനോട് ആ ഒരു ഷർ നീങ്ങിപ്പോകാൻ നമുക്ക് ചെയ്യാം. അത് അനുവദിക്കപ്പെട്ടത്, അതിന്റെ കാരണം നമുക്ക് അറിയില്ലെങ്കിൽ പോലും അത് ഷറഈ നമുക്കറിയാം. എങ്ങനെയാണ് അതിന്റെ കാര്യകാരണങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഖുർആൻ ഓതുന്നു, അള്ളാഹുവിന്റെ തീരുമാനത്തോടുകൂടി ആ രോഗം നീങ്ങിപ്പോകും. മൂന്നാമത്തേതായിട്ടാണ് നമുക്ക് കാരണങ്ങൾ അറിയേണ്ടതായ ഒരു രീതി നമ്മൾ പറഞ്ഞത്, അഥവാ അസ്ബാബ് ഖദരി, പ്രാപഞ്ചികമായ നമുക്ക് കാര്യകാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ചില കാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം. അവിടെ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യം അവിടെ ശ്രദ്ധിക്കണം. ഒന്നുകിൽ അത് തജ്രിബ കൊണ്ട് തെളിഞ്ഞിരിക്കണം, അഥവാ കാലാകാലത്തെ പരീക്ഷണങ്ങൾ കൊണ്ട് അതിന്റെ കാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതായിരിക്കണം. അങ്ങനെയുള്ളത് നമുക്ക് ഉപയോഗിക്കാം, അതോ അത് ശുർക്കോ മറ്റൊന്നും ഇല്ലാത്ത കൃത്യമായ കാരണങ്ങൾ വ്യക്തമാകും. രണ്ടാമത്തത് ഷറഈ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, തേന് പോലെയുള്ളത്, കരിഞ്ചീരങ്ങ പോലെയുള്ളത്, ഹിജാമ ചെയ്യുക പോലെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഈ മൂന്നാമത്തെ ഇനത്തിലാണ് പെടുക, അത് പ്രാപഞ്ചികമായ നമുക്ക് മനസ്സിലാക്കുന്ന കാരണങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഈ പറയുന്ന മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ വളകൾക്ക് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു, മെഡിക്കൽ സയൻസിന്റെ അവരുടെ ആ ഒരു കണ്ടെത്തലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിനൊരു കാരണങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല. അഥവാ രണ്ട് രൂപത്തിലാണ് രോഗങ്ങൾ മാറ്റുക. ഒന്നുകിൽ അതിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും രീതികൾ അവലംബിക്കുക, ഹിജാമയിലൊക്കെ ചെയ്യുന്നതുപോലെ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കുക, അഥവാ മരുന്നായിട്ടുള്ള കാര്യം അങ്ങോട്ടേക്ക് കൊടുത്ത് അത് അവിടെ പോയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കുക. ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നില്ല എന്നാണ്. ഇവരൊരു രൂപകൽപ്പന ചെയ്യുന്നതാണ്, ഇത് അങ്ങനെ അതിന്റെ എനർജിക്ക് ലെവൽ ഇത് ഇതിലേക്ക് വരും, അതിനൊരു വ്യക്തമായ തെളിവൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹു അലം, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് നല്ലത്. കാരണം ഇതിന് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് മുൻപേ കാലത്തുള്ളതുപോലെ ഏലസിനോടും വളയങ്ങൾക്കുമാണ്. അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് വീണുപോകാൻ പാടില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പല രൂപത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് വരുന്നുണ്ട്. ആളുകൾ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ മാറിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ പോവുകയാണ്. അപ്പൊ ആളുകൾക്ക് എല്ലാ രൂപത്തിലുള്ള ആളുകളെയും ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, അപ്പൊ മുസ്ലിമീങ്ങൾക്കാണെങ്കിലൊക്കെ വിശ്വാസപരമായ കാര്യമുണ്ട്, അതിലൊരു ചൂഷണം ചെയ്യുക. ഇനി അതല്ല മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെ അവർ പൊതുവെ തട്ടിപ്പുകളിൽ പോവുകയില്ല. അപ്പൊ അവരെയും ചൂഷണം ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു സയന്റിഫിക് വശം പറഞ്ഞു അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ അവർ തെളിവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ആ ഒരു പരീക്ഷണം കൊണ്ടോ മനസ്സിലാക്കിയതൊന്നാവുകയില്ല. അവർക്കിത് വിപണനം ചെയ്യണം, അതവരുടെ കച്ചവടം ചെയ്യണം. അങ്ങനെ പല പ്രൊഡക്റ്റുകളും അവർക്കും ഇത് കിട്ടിയാൽ അത് ഇന്നാലിന്ന രോഗം വരും. ഒരിക്കലും ഇപ്പൊ ആരും അതിന്റെ ഇല്ല, അത് ദൈവികമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ആരും വഞ്ചിക്കുന്നതിന് പകരം ഇങ്ങനെ സയൻസിന്റെ ഉപയോഗത്തോടുകൂടി ആളുകൾ പറ്റിക്കുന്നത് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ചാനലുകൾ അതിനായിട്ട് ചാനലുകളുണ്ട്, പരസ്യം സ്ഥിരമായിട്ട് അതിന്റെ പരസ്യം, ഒരു പ്രത്യേകതരം മോചനം. അവരൊരിക്കലും ഇതൊരു പ്രത്യേക ദൈവത്തിന്റെ കഴിവാണെന്നും പറയില്ല, കാരണം എല്ലാ വിഭാഗത്തിലേക്കും അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഒരു ഹിന്ദുമതത്തിന്റെ ആചാരപ്രകാരമുള്ള മോതിരമാണ് വളയമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളും നസ്രാണികളും വാങ്ങുകയില്ല, അല്ലെങ്കിൽ നസ്രാണികൾ എന്തെങ്കിലും രൂപമാണെന്ന് പറഞ്ഞാൽ മറ്റു മതക്കാർ വാങ്ങുകയില്ല. അപ്പൊ എല്ലാവരെയും പറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അത് സയൻസിന്റെ രൂപത്തിൽ അവതരിപ്പിക്കണം. അപ്പോൾ അവർ പറയും അതിനൊരു പ്രത്യേകമായ ശക്തിയുണ്ട്, അത് ശരീരത്തിലുള്ള മോശം ഇതിനെ വലിച്ചെടുക്കും, അതിനെ അങ്ങനെ കൊടുക്കും, ഇന്ന് എനർജി കൊടുക്കും, അങ്ങനെ ആ രോഗം മാറും, ഈ രോഗം മാറും, അങ്ങനെ മാറാത്ത രോഗമൊന്നും അതിനുണ്ടാവുകയില്ല. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കച്ചവട തട്ടിപ്പുകൾ അത് കേവല ഒരു സാമ്പത്തിക ചൂഷണത്തിനിരയാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറിയിരിക്കുന്നതല്ല, മറിച്ച് അത് നമ്മുടെ വിശ്വാസപരമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആൽ സബബാക്കാത്ത ഒരു കാര്യം നമ്മൾ സബബാക്കി കഴിഞ്ഞാൽ അത് ഷിർക്കാകുമെന്നാണ്. അത് ഷിർക്കും അസ്ഗറാകും, വൻപാപത്തെക്കാളും വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നവരാകും. ഇനി അതിന് തന്നെ സ്വന്തം കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത തെറ്റായി. ആ വളയത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അതിന് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് റുബൂബിയത്തുള്ള ശുർക്കാകും. കാര്യകാരണങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെ ഈ ഒരു വസ്തുവിന് നിയന്ത്രിക്കാൻ കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റുബൂബിയത്തുള്ള ശുർക്കാകും. അത് കടുത്ത ശുർക്കാണ്, ദീനിൽ നിന്ന് തന്നെ പുറത്തുപോകും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ചികിത്സകൾ എന്ന് കേൾക്കുമ്പോൾ അത് മാറുന്നു, അത് ശരിയാകുന്നു, കുറെ ആളുകൾ പോയിട്ട് അനുഭവമുണ്ട് എന്നതൊന്നുമല്ല നമ്മുടെ അതിന്റെ ആധാരം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അതൊരു പ്രാപഞ്ചികമായ കാരണങ്ങളാണെങ്കിൽ ആ കാരണങ്ങൾ അത് വ്യക്തമാകണം. അതെല്ലാം സാധാരണക്കാരന് വ്യക്തമാണെന്നില്ല. സാധാരണ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതിന്റെ എങ്ങനെയാണ് ഇന്ന് ഗുളിക ഒടിച്ചു കഴിഞ്ഞാൽ രോഗം മാറുന്നത് എല്ലാ വ്യക്തിക്കും മനസ്സിലാണ്. പക്ഷെ അത് അറിയപ്പെടണം. അതിങ്ങനെ പരീക്ഷണത്തിലൂടെ അതിനിന്നാലിന്ന് കാര്യങ്ങളുണ്ട്, അതിങ്ങനെ ചെറുത്തിട്ടാണ് ആ രോഗത്തെ അത് നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെ അത് വ്യക്തമായിരിക്കണം. അതല്ലാത്ത ചികിത്സാ രീതികൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നത് നമ്മൾ ഈ അധ്യായത്തിൽ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഇനിതിലുള്ള മസായിലുകൾ വായിക്കാം. ഫീഹി മസായിൽ അൽ ഊല അത്തഗ്ലീദു ഫീ ലുബ്സിൽ ഹൽഖത്തി വൽ ഖൈതി വനഹ്വിഹിമാ ലിമിസ്ലി ദാലിക്. ഈ വളയം ധരിക്കുക, ചരട് ധരിക്കുക പോലെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത്തഗ്ലീദ് പരുക്കനായിട്ട് അതിനെ എതിർത്ത രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ആ സഹാബിയോട് പറഞ്ഞത് ഇൻസിഹാ, നീ അത് ഊരുക, ലാ തസീദുക ഇല്ല വഹന, നിനക്ക് ഇപ്പോഴുള്ള ഈ തളർച്ച അത് വർദ്ധിപ്പിക്കുകയുള്ളൂ. ലൗമി തവഹിയ അലൈക മാ അഫ്ലഹ്താബദ, അത് നിന്റെ ശരീരത്തിനുണ്ടായി നീ മരണപ്പെട്ടു പോയാൽ നീ ഒരിക്കലും വിജയിക്കുകയില്ല തന്നെ. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അല്പം സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇൻകാർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഗൗരവത്തിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കടുത്ത ഭാഷയിൽ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് ആ തിന്മയുടെ ഗൗരവം മനസ്സിലാകാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെ ഉള്ള രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗൗരവമുള്ള കാര്യമാണ് ഷുർക്കാണ്. ചെറിയ എന്തെങ്കിലും ഒരാളൊരു അതേസമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരു വ്യക്തി കള്ളു കുടിച്ചു വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര രൂപത്തിൽ പറഞ്ഞിട്ടില്ല. അത് കള്ളു കുടിക്കൽ തെറ്റായിട്ടല്ല, പക്ഷെ അത് വിശ്വാസപരമായ കാര്യമല്ല. ഒരാൾ ദേഹേച്ഛയുടെ കാര്യമാണ്, അത് അയാൾ എപ്പോഴും തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് വിശ്വാസപരമായ രൂപത്തിലുള്ള കടന്നു വരുന്ന ഒരു മുക്കഫറായ ദീനിൽ നിന്ന് ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു ബിദഅത്തായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതിന്റെ രൂപത്തിൽ നമ്മളത് ആ രൂപത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനെതിർക്കുക എന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അന്ന സഹാബിയ ലൗമാ തവഹി അലൈഹി മാ അഫ്ലഹ ഫീഹി ഷാഹിദുൻ ലികലാമി സഹാബ അന്ന ശിർക്കൽ അസ്ഗറ അക്ബറു മിനൽ കബായിർ. ഇതിൽ പറയുന്നു, ഒരു സഹാബി ലൗമാ തവഹി അലൈഹി, ആ ഒരു വളയം കയ്യിലുണ്ടായിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ മാ അഫ്ലഹ, അയാൾ വിജയിക്കുകയില്ല എന്നാണ്. ഇവിടെ നോക്കണം, ഒരു സഹാബിയാണ്, ഒരു സഹാബിക്ക് പോലും അയാൾക്ക് വിജയം ലഭിക്കാത്ത ഒരവസ്ഥ ഇത് വരും. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിരുപാധികമായ ഒരു പരാജയം എന്നല്ല. പണ്ഡിതന്മാർ പറയുന്നു ഷിർക്കുൻ അസ്ഗർ ആണെങ്കിൽ അവൻ നിരുപാധികമായ ഒരു പരാജയം എന്ന് പറയാൻ സാധിക്കില്ല. നിരുപാധികമായ പരാജയം എന്ന് പറഞ്ഞാൽ ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്, അതാണ് നിരുപാധികമായ പരാജയം. അത് അയാൾക്ക് സംഭവിക്കുമെന്നല്ല, പക്ഷെ അയാൾക്ക് ഷിർക്കുൻ അസ്ഗർ ആണ്, ഇത് കടുത്ത കാര്യമാണ്, ഇത് വൻപാപങ്ങളെക്കാളും വലിയൊരു കാര്യമാണ് ചെയ്തതെന്നാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഫീഹി ഷാഹിദുൻ ലികലാമി സഹാബ, ചില സഹാബത്ത് പറഞ്ഞതിനുള്ള ഒരു തെളിവ് ഇതിലുണ്ട്. എന്താണത്? അന്ന ഷിർക്കൽ അസ്ഗർ അക്ബർ മിനൽ കബായിർ, ഷിർക്കുൽ അസ്ഗർ വൻപാപങ്ങളെക്കാളും വലുതാണ് എന്ന് ചില സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗൗരവത്തിൽ ഈ പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. കാരണം സഹാബത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പ്രസിദ്ധമായ ഒരു അസറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് ഞാനൊരു കള്ളസത്യം ചെയ്യലാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നതിന്റെ കാളും എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടും തെറ്റ് തന്നെയാണ്. പക്ഷെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് ശിർക്കാണ്, അതുകൊണ്ട് അത് അത്രയും ഗൗരവമുള്ളതാണ് എന്ന് തെളിയിക്കുന്നത് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണത്. ഒരാൾ അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു കളവ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു, അത് കളവാണ്, അത് വലിയ തെറ്റാണ്. അള്ളാഹുവിന്റെ പേരിലാണ് കളവ് പറഞ്ഞിട്ടുള്ളത്, അതിന് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട് എന്ന് പറയാനാണ് അദ്ദേഹം പറയുന്നു. ഞാൻ മൊയ്തീൻ ഷേഖാണ് സത്യം, ഞാൻ അവിടെ പോയിട്ടില്ല. പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായി, പോയിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ മൊയ്തീൻ ഷേഖാണ് സത്യം, നബിയാണ് സത്യം, ഇന്നയാളാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സത്യമാണ് പറയുന്നതെങ്കിൽ പോലും അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ കളവ് പറയുന്നതിനേക്കാളും അപകടം അതാണ്. അത് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു തെളിവ് ഇതിൽ നിന്നും കാണാൻ പറ്റും. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സഹാബിയോട് പറഞ്ഞത്, ഇത് ഉണ്ടായിരിക്കെ നീ മരണപ്പെട്ടാൽ നീ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞത് അത് തെളിയിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മൂന്നാമത്തെ കാര്യം, അസ്സാരിസ അന്നഹു ലം യുഅ്സർ ബിൽ ജഹാല, അറിവില്ലായ്മ കൊണ്ട് ഒരു ഒഴിവ് കഴിവ് ഇവിടെ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഒരു മസായിൽ പണ്ഡിതന്മാർ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഹാദാ ഫീഹി നദർ, ഇത് ഒരു ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ അറിവില്ലായ്മ അതിനൊരു ഉതിർ കൊടുത്തോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഈ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു ഇൽമ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇൽമ്? ആദ്യം അയാളോട് സഹാബിയോട് പറയുന്നുണ്ട്, ഇൻസിഹാ, നീ അത് ഊരിക്കളയുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഇൽമു കിട്ടി. ആ ഊരിക്കളയുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്, നീ ഇനി അത് ഊരിയിട്ടില്ല എങ്കിൽ ഫഇന്നഹ ലാ തസീദുക ഇല്ല വഹന ഫഇന്നക ലൗ മുത്തവഹി അലൈക മാ ഫലഹ്തബദ, ഇനി നീ അത് ഇത് ധരിച്ചുകൊണ്ട് നീ മരണപ്പെടുകയാണെങ്കിൽ നീ വിജയിക്കുകയില്ല. അപ്പൊ ആദ്യം ഒരു ഇൽമു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉദറില്ല എന്ന് പറയുന്നത് ഇൽമില്ലാത്ത ആളുകൾക്ക്, ജഹലുള്ള ആളുകൾക്ക് ഉദറില്ല എന്ന് പറയുന്നത് ഇത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഇത് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായ തെറ്റുമല്ല. അഥവാ ഒരാൾക്ക് ശറഈയായിട്ട് ഒരു ഉദ്ർ ലഭിക്കണമെങ്കിൽ അത് അയാൾ വീഴ്ച വരുത്താതിരിക്കണം. ഉദാഹരണത്തിന്, ഒരാൾ മുസ്ലിം ആളുകൾ മുസ്ലിങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും എന്നിട്ട് അയാൾക്ക് ഇസ്ലാമിൽ കടുത്ത ഒരു തെറ്റിനെ കുറിച്ച് അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾ വീഴ്ച വരുത്തിയതാണ്. എന്നാൽ ഒരാൾ അങ്ങനെയല്ല, മുസ്ലിമുകളൊന്നും ഇല്ലാത്ത വളരെയധികം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് അയാൾ നിൽക്കുന്നത്, അവിടെ ചിലപ്പോൾ അയാൾക്ക് ഉദർ നൽകപ്പെടും. അപ്പൊ എല്ലാം ഒരേപോലെയല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പൊ ചില ആളുകൾ വളരെയധികം മരുഭൂമി പോലത്തെ അങ്ങനെയുള്ള താഴ്വരകളിൽ നിന്നുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു 15 വയസ്സ് വരെ നിസ്കാരവും നോമ്പൊന്നുമില്ല, അവർ വിചാരിച്ചു 15 വയസ്സായാൽ മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ, നോമ്പെടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ ധരിച്ചു, പ്രായപൂർത്തി എത്തിയാൽ മാത്രമേ വേണ്ടൂ എന്നവർ ധരിച്ചു. അതല്ലെങ്കിൽ സ്ത്രീകളാകട്ടെ, അവർക്ക് 15 വയസ്സായാലും നിസ്കരിക്കേണ്ടതുള്ളൂ, അതുപോലെ ആർത്തവമൊക്കെ ഉണ്ടായാൽ കുളിക്കേണ്ടതുള്ളൂ, അതൊക്കെ 15 വയസ്സിന് ശേഷമാണ്, അതിനു മുമ്പ് വേണ്ടതില്ല എന്നൊക്കെ ധരിച്ചു. അപ്പൊ അങ്ങനെ ധരിച്ച ഒരാളുകൾ, അവർ യഥാർത്ഥത്തിൽ മദീനയിൽ നിന്നുമെല്ലാം അഥവാ ആളുകൾ താമസിക്കുന്നിടത്തുനിന്നെല്ലാം ദൂരെയായി ഒരു താഴ്വരയിലോ മറ്റോ ആണ് എങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉദർ നൽകപ്പെടും. അവർക്ക് കഴിഞ്ഞ നിസ്കാരങ്ങളൊക്കെ അത് വീട്ടാൻ അവർക്ക് ആവശ്യമുണ്ടാവില്ല, അവർക്ക് ഉദർ ഉണ്ടാവും. കാരണം ആ ഒരു ഇൽമ അവർക്ക് എത്തിയിട്ടില്ല എന്നുള്ളതുമാണ്. എന്നാൽ ഇൽമ അവന് ചുറ്റുമുള്ള സ്ഥലത്ത്, മുസ്ലിമുകളുടെ ജീവിക്കുന്ന മുസ്ലിമുകൾ കൂട്ടത്തോടെ ഉണ്ടാകുന്ന സ്ഥലത്ത് അവൻ എപ്പോഴും വേണമെങ്കിൽ ഏത് പള്ളിയിൽ പോയാലും അവന് ഖുത്വ കേൾക്കാം, ക്ലാസ്സുകൾ കേൾക്കാം. അങ്ങനെയുള്ള ഒരു മാഹൂലിൽ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ജീവിക്കുകയും എന്നിട്ട് അയാൾക്ക് അതിൽ വിവരമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കും ഉദർ ലഭിക്കുകയില്ല. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അല്ല, അതിനുള്ള സാധ്യതകൾ മുമ്പിൽ ഉണ്ടായിട്ടും അതിൽ വീഴ്ച വരുത്തിയാൽ അവൻ ഉദർ ലഭിക്കുകയില്ല. അപ്പൊ അത് ഇവിടെ അന്നഹുലം യുഅ്സറു ജഹാല, ജഹ്ല് കൊണ്ട് ഉദർ കിട്ടിയിട്ടില്ല, അറിവില്ലായ്മ കൊണ്ട് ഉദർ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ആ നിലക്കായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ള അദ്ദേഹം പറയുന്നു, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ മറ്റ് കിതാബുകളും അതുപോലെ അദ്ദേഹം എഴുതിയ മറ്റ് റിസാലകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ അറിവില്ലായ്മ ഉദർ കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് എന്നാണ്. അതുപോലെ നിരുപാധികമായി അറിവില്ലാത്ത ആളുകൾക്കൊന്നും പരിഗണിക്കുകയില്ല എന്നുള്ള വാദം അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹത്തിന്റെ മറ്റു റിസാലകളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ആ നിലക്ക് മനസ്സിലാക്കണം. അഥവാ അറിവില്ലായ്മ കൊണ്ട് ഒരാൾക്ക് ഉദർ നൽകപ്പെടാതിരിക്കുക, അതിനുള്ള സാധ്യത അയാൾക്ക് ചുറ്റും ഉണ്ടാവുകയും എന്നിട്ട് അയാൾ വീഴ്ച വരുത്തുകയും ചെയ്താലാണ് എന്നാണ്. അതുപോലെ തന്നെ നാം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നുമില്ല. ഈ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അറിവ് കൊടുക്കുന്നുണ്ട്, ഇൻസിഅഹാ, നീ അത് അഴിച്ചു മാറ്റുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ നീ ഇത് ധരിച്ചുകൊണ്ട് മരണപ്പെടുകയാണ് എങ്കിൽ എങ്കിലാണ് നീ മരണ നീ വിജയിക്കാതിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇതിൽ കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ കാര്യം അന്നഹ ലാ തൻഫഉ ഫിൽ ആജില ബൽ തദുറു ലഖൗലിഹി ലാ തസീദുക ഇല്ലാ വഹ്ന എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഇത് ഒരു ദുനിയാവിൽ ആജലത്തിൽ ഇത് ഉപകാരം ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു വസ്തു ഉപകാരം ചെയ്യുകയില്ല, മറിച്ച് ബൽ തദുർ, കാരണം ആളുകൾ ഇത് ചെയ്യുന്നത് ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല അതിൽ ചെറുത് കിട്ടുന്നത്, അല്ലെങ്കിൽ വളയം ധരിക്കുന്നത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല, അതെല്ലാവർക്കും ദുനിയാവിൽ അപ്പം നടക്കുന്ന ഉപദ്രവം നീങ്ങാൻ ഉപദ്രവം വരാതിരിക്കാനൊക്കെ. എന്നാൽ അത് ഉപകാരം ചെയ്യുകയില്ല എന്നാണ് ഈ ആചരത്തിൽ ദുനിയാവിൽ അത് ഉപകാരം ചെയ്യുകയില്ല, ബൽ തദുർ അത് ഉപദ്രവമാണ് ഉണ്ടാവുക. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസീദുക ഇല്ല വഹന, നിനക്ക് ആ വഹൻ ആ തളർച്ച രോഗം അത് ഇതുകൊണ്ട് വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നു രണ്ട് രൂപത്തിലാണ് ഇതിന്റെ വർദ്ധന ഉപദ്രവം ഉണ്ടാകുക എന്നുള്ളത്, രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഭാഗത്ത് നിന്ന് ഒരു പരീക്ഷണം ഉണ്ടാകും, അതായത് കെട്ടിയവന് അത് കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ പരീക്ഷിക്കും, അവൻ എന്തിനു വേണ്ടിയിട്ടാണോ കെട്ടിയത് അതിന്റെ എതിരായിട്ടുള്ള കാര്യം അവനും അള്ളാഹു ശിക്ഷയായിട്ട് കൊടുക്കും. രണ്ടാമത്തെ അവനുണ്ടാകുന്ന ഉപദ്രവം എന്ന് പറയുന്നത് അവന്റെ കൽബിൽ വല്ലാത്ത ഹൗഫ് വർദ്ധിക്കും. പൊതുവെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഉറുക്കും ഏലസുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ, അവിടെ വാഹനത്തിൽ ഉറുക്ക് കെട്ടി നടക്കും, കയ്യിൽ ഉറുക്ക് കെട്ടി നടക്കും, കുട്ടികളിൽ ഉറുക്ക് കെട്ടി നടക്കും, അവർക്ക് എപ്പോഴും പേടിയായിരിക്കും, അവിടെ കൽബിൽ പേടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാലൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട കാരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തവക്കുൽ ചെയ്താൽ അവന്റെ ഹൃദയത്തിന് സമാധാനമായിരിക്കും, പിന്നെ പേടിയുണ്ടാവില്ല. അങ്ങനെ പേടിയുണ്ടാകാൻ പാടില്ല. അള്ളാഹു പൂർണ്ണമായി തവക്കുൽ ചെയ്താൽ പിന്നീട് അതിൽ അവൻ സമാധാനം കണ്ടെത്തണം. എന്നാൽ ഈ രൂപത്തിൽ അള്ളാഹു അല്ലാത്തതിൽ വരമേൽപ്പിക്കുന്ന ഇത്തരം വസ്തുക്കളിൽ വരമേൽപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെ കൽബിൽ ഹൗഫ് ഉണ്ടാകും, പേടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ബൽ തദുർ ഉപദ്രവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നിലക്കാണ്. ഒന്ന് അതേ നിലക്കുള്ള ശിക്ഷയും ലഭിക്കും, ഈ പേടിയും അതിനോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം. അഞ്ചാമത്തത് അല്ലിങ്കാർ ബി തഗ്ലീദി അല മൻ ഫഅല മിസ്ല ദാലിക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്ന സമയത്ത് അഥവാ ഈ വസ്തുക്കൾ ധരിക്കുന്ന സമയത്ത് അത് ഒരു പരുക്കമായി പരുഷനായിട്ട് പറയുക എന്ന കാര്യം നമുക്കിതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം അത്തസ്രീഹു ബി അന്നമൻ തഅല്ലഖ ഷൈഅൻ വുകില ഇലൈ, അഥവാ ആരെങ്കിലും വല്ലതും ഈ രൂപത്തിലുള്ള വല്ലതും ബന്ധിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വല്ല കാര്യങ്ങളും ധരിച്ചു കഴിഞ്ഞാൽ വുകില ഇലൈ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടുമെന്നാണ്. എവിടെയാണ് നമുക്കത് പറഞ്ഞു തന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു വമൻ തഅല്ലഖ തമീമതൻ ഫലാ അതമ്മ അല്ലാഹു ലഹു വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു, ആരെങ്കിലും തമീമത്ത് ധരിച്ചാൽ ഫലാ അതമ്മ അല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവനത് പൂർത്തിയാക്കി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അള്ളാഹു അവന് പൂർത്തിയാക്കി കൊടുക്കുകയില്ല, അവന് അതിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ഉണ്ടാവുകയില്ല എന്നുള്ളത്. അതുപോലെ ആ രൂപത്തിലുള്ള ശംഖോ അല്ലെങ്കിൽ ആ രൂപത്തിൽ മറ്റോ ധരിച്ച ആളുകൾക്കും അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം സമാധാനം അവന് ഉണ്ടാവുകയില്ല. അതുപോലെ അടുത്ത അധ്യായത്തിൽ ഈ ഹദീസ് ഈ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്, മൻ തഅല്ലഖ ഷൈഅൻ വുകില ഇലൈഹി, ആരെങ്കിലും എന്തെങ്കിലും ഒന്നിലേക്ക് അവൻ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അവന്റെ മാനസികമായും ശാരീരികമായും അവൻ അതിലേക്ക് ബന്ധിപ്പിച്ചാൽ അള്ളാഹു അതിനെ ഏൽപ്പിച്ചു കൊടുക്കും, അള്ളാഹു കഴിയൊഴിയും എന്നുള്ള കാര്യം അതിൽ വന്നിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം അത്തസ്രീഹു ബി അന്ന മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, തമീമത്ത് ധരിച്ചവൻ ശിർക്ക് ചെയ്തു എന്ന് നേർക്ക് നേരെ വന്നിട്ടുണ്ട്, അഥവാ ആ ഹദീസ് അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക എന്നത് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. ഈ അധ്യായത്തിൽ ആ ഹദീസ് നമ്മൾ വായിക്കുകയും ചെയ്തു. എട്ടാമത്തത് അന്ന തഗ്ലീഖൽ ഹൈദി അന്ന തഅലീഖൽ ഖൈതി മിനൽ ഹുമ്മ മിൻ ദാലി, അഥവാ പനി കാരണം നൂല് കെട്ടുന്നതും ഇതിൽപ്പെട്ടതാണ്, അത് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. പനി കാരണം പനി മാറാൻ വേണ്ടി ആളുകൾ നൂല് കെട്ടുക എന്നുള്ളതും ഈ പറയുന്ന ഷിർക്കിൽപ്പെട്ട കാര്യം തന്നെയാണ്, ഷിർക്കിൽപ്പെട്ട കാര്യം തന്നെയാണ്. അഥവാ കണ്ണേറിന് വേണ്ടി തട്ടുക, കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടുക ആകട്ടെ, പനി മാറാൻ വേണ്ടി നൂല് കെട്ടുകയാകട്ടെ, അത് ഇന്ന രോഗം ഇന്ന രോഗം എന്നൊന്നുമില്ല. ഏത് രോഗമായാലും ശരി, എന്ത് ഷർറായാലും ശരി, അത് മാറിക്കിട്ടാൻ വേണ്ടി ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ ഷിർക്കിലാണ് പെടുക എന്നുള്ളതാണ്. التاسعة أمبضامة تكاريا تلاوة حذيفة الآية دليل على أن الصحابة يستدلون بالآيات التي في الشرك الأكبر على الأصغر كما ذكر ابن عباس في آية البقرة. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അഥവാ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓതിയ ആയത്ത് എന്താണ്, അത് വലിയ ഷിർക്കിനെതിരെ ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. അത് തെളിവെടുപ്പിടിച്ചുകൊണ്ടാണ് ചെറിയ ഷിർക്കിന് അദ്ദേഹം ഓതിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹബ്ബില്ലാ എന്ന ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ ഷിർക്ക്, ചെറിയ രൂപത്തിൽ ഉണ്ടാകുന്ന ഷിർക്ക് വരുന്ന ആളുകൾക്കും അത് പാരായണം ചെയ്തിരുന്നു, അതുപോലെയാണ് ഇത് എന്നതാണ് അതിന്റെ കാര്യം. വജ്ഹ നമ്മൾ പറഞ്ഞു, അത് രണ്ടും ഷിർക്കായതുകൊണ്ടാണ്. ഒന്നാമത് രണ്ടും ലുൽമാണ്, ഒന്ന് കൂടിയ ഇനത്തിലാണ്, ഒന്ന് കുറഞ്ഞ ഇനത്തിലാണ്. രണ്ടിലും ഗൗരവമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് അവർ അങ്ങനെ പാരായണം ചെയ്തത് എന്നാണ്. العاشره ان تعليق الوضع من العين من ذلك കണ്ണറ് പേടിച്ചുകൊണ്ട് ഒരാൾ ഈ വദഅത്ത്, ഈ രൂപത്തിലുള്ള ശംഖോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ധരിക്കുക എന്നുള്ളതൊക്കെ ഇതിൽപ്പെട്ടത് തന്നെയാണ്, അതുമൊക്കെ ഇതിൽപ്പെട്ടത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു അത് വ്യത്യസ്ത രൂപത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരേ രൂപത്തിലല്ല. കാറുകളിലൊക്കെ ആളുകൾ മുളകും അതുപോലെ ചെറുനാരങ്ങയൊക്കെ കെട്ടി തൂക്കാറുണ്ട്. അതല്ലാത്ത രൂപത്തിനും ചില ആളുകൾ ചെരുപ്പ് തൂക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്ത് ചെരുപ്പ് തൂക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ പച്ച ചരടുകൾ കൊണ്ടുപോയി കിട്ടും. ഇതൊക്കെ ഈ ഷിർക്കിൽ പെട്ടത് തന്നെയാണ്. ഇനി 11-ാമത്തേത് الدعاء على من تعلق تميمه ان الله لا يتم له ومن تعلق وضعه فلا وضع الله له اي ترك الله له അസാൻതാണ് ഇത്. الدعاء دعاء ചെയ്യുന്നു على من تعلق تميمه تميمه കിട്ടിയ ആൾക്ക് എതിരായിട്ട് ദുആ ചെയ്യുന്നു. ان الله لا يتم له അല്ലാഹു അത് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. അതുപോലെ വദഅത്ത് കിട്ടിയ ആളുകൾക്ക്, ഈ രൂപത്തിലുള്ള ശംഖുകൾ കിട്ടിയ ആളുകൾക്ക് അല്ലാഹു അവനെ ഉപേക്ഷിക്കട്ടെ, അല്ലാഹു അവന് സമാധാനം കൊടുക്കാതിരിക്കട്ടെ എന്ന രൂപത്തിൽ ദുആ ചെയ്യുന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൊത്തമായിട്ടാണ് പറഞ്ഞത്. ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവൻ എന്നും ചെയ്യാതിരിക്കട്ടെ. അപ്പൊ ആ രൂപത്തിൽ ദുആ ചെയ്യാം, നിന്നെ അല്ലാഹു കൈവിടട്ടെ, ആ രൂപത്തിൽ നമ്മൾ പറയേണ്ടതില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ കൂടുതൽ അകരാൻ കാരണമാകും. അതുകൊണ്ട് അങ്ങനെ നിന്റെ കാര്യം അല്ലാഹു പൂർത്തിയാക്കാതിരിക്കട്ടെ എന്നൊക്കെ ആളുകൾ ദുആ ചെയ്യുമ്പോൾ കൂടുതൽ പ്രയാസമുണ്ടാവും. അപ്പൊ അത് പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി, അഥവാ ഉറുക്ക് കെട്ടിയ ആളുകളോട്, അലസ് കെട്ടിയ ആളുകളോട് അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ. നമ്മൾ പറഞ്ഞു എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് തന്നെ ഉപയോഗിച്ചു? കാരണം തമീമത്ത് എന്ന് പറയുന്നതിൽ നിന്ന് വാക്കിന്റെ അർത്ഥം പൂർത്തിയാക്കുക, തമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയായി, പൂർത്തിയാക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തോടുകൂടിയാണ്, ആ ഒരു ആശ വെച്ചിട്ടാണ് അവർ ആ പേരന്നെ അറബികൾ ഇട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് യോജിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊരു ദുആച്ച് ഫലാ തമ്മല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അത് പൂർത്തിയാക്കാതിരിക്കട്ടെ എന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. ഇനി അടുത്ത അധ്യായം നമുക്ക് വായിക്കാം. അത് ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇതേ അധ്യായവുമായി അതിന്റെ മസലകൾ ഒരേപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അധ്യായം തന്നെയാണ്. ബാബു മാ ജാഅ ഫിർ റുഖാ വത്തമാഇ, റുഖിയയുടെ വിഷയത്തിലും അതുപോലെ തന്നെ ഏലസുകളുടെ വിഷയത്തിലും വന്നിട്ടുള്ള അധ്യായം. റുഖിയയുടെ വിഷയത്തിലും ഏലസിന്റെ വിഷയത്തിലും വന്നിട്ടുള്ള അധ്യായം. നമ്മൾ കഴിഞ്ഞ അധ്യായം പറഞ്ഞത് ബാബു മിനശ്ശിർക്കി, ഷിർക്കിൽപ്പെട്ടതാകുന്നു ലുബ്സുൽ ഹൽഖ, വളയം ധരിക്കൽ, വൽ ഹൈത്ത്, ചരട് ധരിക്കൽ അതുപോലെ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ റുഖിയയും ഏലസും പറയുന്ന സമയത്ത് ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാ ജാഅ ഫിർ റുഖാ വത്തമാഇം, റുഖിയയുടെയും അതുപോലെ തമീമത്തിന്റെയും ഏലസിന്റെയും വിഷയത്തിൽ വന്നതുപോലെയെന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചത്? പണ്ഡിതന്മാർ പറയുന്നു, കാരണം റുഖിയയിൽ എല്ലാം ഷുർക്കല്ല, കാരണം മിനഷുർക്കി എന്ന് പറഞ്ഞാൽ റുഖിയ മുഴുവനും ഷുർക്കാണ് എന്ന് മനസ്സിലാക്കി പോകും. കാരണം റുഖിയയിൽ ഷുർക്കായതും ഷുർക്കല്ലാത്തതും ഉണ്ട്. ഇനി തമീമത്തിന്റെ വിഷയത്തിലാണെങ്കിൽ അതിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് ഇൻഷാല്ലാ അതിന്റെ വിശദീകരണം നമ്മൾ പറയും. അതോ ഖുർആൻ കൊണ്ട് ഒരാൾ ഏലസ്, ഖുർആൻ എഴുതിക്കൊണ്ട് ഏലസ് കിട്ടിയാൽ എന്താണ് അതിന്റെ അവസ്ഥ, അതല്ലാത്തത് കൊണ്ടാൽ എന്താ അവസ്ഥ, ഇതൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പൂർണ്ണമായി ഷുർക്ക് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ അദ്ദേഹം മാ ജാഅ ഫിർ റുഖാ വത്തമാഇ, റുഖയുടെയും തമീമത്തിന്റെയും വിഷയത്തിൽ വന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ അധ്യായം കൊടുത്തത്. എന്താണ് റുഖ എന്ന് പറഞ്ഞാൽ, റുഖ എന്ന് പറഞ്ഞാൽ റുഖിയ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. റുഖിയകൾ, മന്ത്രങ്ങൾ എന്ന് നമുക്ക് പറയാം, മന്ത്രങ്ങൾ എന്ന് പറയാം. തമാഇം എന്ന് പറഞ്ഞാൽ തമീമത്തിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ തമീമത്തിന്റെ കാര്യമാണ്. ഒരാൾക്ക് കണ്ണാറോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഉപദ്രവമോ പറ്റാതിരിക്കാൻ ആളുകൾ കിട്ടുന്ന ഏലസ്, അതിന്റെ ബഹുവചനമാണ് തമാഇം, തമീമത്തിന്റെ ബഹുവചനം. മജാ ഫിത്തുഖ റുഖ വത്തമാഇ. എന്നിട്ട് ഒന്നാമത്തെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഫി സ്വഹീഹ് അൻ അബി ബഷീദിൻ അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി فأرسل رسولا ألا يبقين في رقبة بعير قلادة من وتر أو قلادة إلا قطعت സഹീഹ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബി അബു ബഷീർ അൽ അൻസാരി എന്ന, അദ്ദേഹത്തിന്റെ കുനിയത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പേര് കൊടുത്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് ഖൈസ് ബിൻ ഉബൈദ് എന്നാണ്, വേറെ ചിലർ പറഞ്ഞു ഖൈസ് ബിൻ അബ്ദുൽ ഹരീർ എന്നാണ്. അങ്ങനെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഷെയ്ഖ് സുലൈമാൻ റഹൈമി ഹഫിള്ളാഹുള്ള അദ്ദേഹം പറയുന്നു, വ്യക്തമായിട്ടൊരു തഴയും ചെയ്തുകൊണ്ട് ഇന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ സഹാബിയാണ്, ഇദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നാല് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ബുഖാരിയിലുള്ള ഈ ഹദീസ്. അതല്ലാത്ത മൂന്ന് ഹദീസുകളും അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുള്ള സഹാബിമാരാണ്. സഹാബിമാർ അങ്ങനെ എല്ലാവരും ഒരുപാട് കണക്കിന് ഹദീസ് റിവായത്ത് ചെയ്തിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരത്തിന് മുകളിൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത ആളുകളാണ്. എന്നാൽ വളരെയധികം കുറഞ്ഞ രണ്ടോ മൂന്നോ അഞ്ചോ ഒക്കെ റിവായത്ത് ചെയ്ത സഹാബിമാരുണ്ട്. ഒരു ഹദീസ് മാത്രം റിവായത്ത് ചെയ്ത ഇഷ്ടംപോലെ സഹാബിമാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പേര് വെച്ചിട്ട് കിതാബ് തന്നെ ചില പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്, ഒറ്റൊരു ഹദീസ് മാത്രം റിവായത്ത് ചെയ്തത്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അവർ പിന്നീട് പെട്ടെന്ന് മരണപ്പെട്ടതുകൊണ്ടായിരിക്കാം, അവർ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയതുകൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ പല കാരണങ്ങളും അതിന് പറയപ്പെടാറുണ്ട്. ശരി, ഇദ്ദേഹം അബു ബഷീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി, നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ബാദി അസ്ഫാർ എന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന യാത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫഅർസല റസൂലൻ, എന്നിട്ട് ഒരു ദൂതനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ പറഞ്ഞയച്ചു യാത്രാ സംഘത്തിലെ മുഴുവൻ ആളുകളോട്. യാത്ര പോകുമ്പോൾ ഒരുപാട് യാത്രാ സംഘങ്ങൾ വഴിവഴിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞയച്ചു. എന്താണ് പറഞ്ഞയച്ചത്? അല്ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തു മിൻ വതർ ഔ ഖിലാദത്തു ഇല്ലാ ഖുതിയാ. ആ പറഞ്ഞയക്കപ്പെട്ട റസൂല്, ആ ദൂതനായിട്ടുള്ള വ്യക്തി, അത് ഇന്ന സഹാബിയാണ് എന്നൊക്കെ ഇതിൽ സെയ്ദ് ബിൻ ഹാരിസയാണ് എന്നൊക്കെ വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ് എന്നൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്? അല്ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തു മിൻ വതർ, ഒരു മൃഗത്തിന്റെയും അതിന്റെ കഴുത്തിൽ ബാക്കി വെക്കാൻ പാടില്ല. ഖിലാദത്തു മിൻ വതർ, നൂല് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വടം, എന്തെങ്കിലും ഒരു കിട്ടുന്ന ഒരു ചരട് പോലത്തെ, അല്ലെങ്കിൽ നമ്മൾ വലിയ ഇതാക്കുമ്പോൾ വടം എന്നാണ് പറയുക, ചരട് എന്ന് പറയുക. അപ്പൊ അങ്ങനെ നൂല് കൊണ്ട് പ്രത്യേകിച്ച് കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് മൃഗത്തിൽ വെക്കാൻ പാടില്ല. ഔ ഖിലാദത്തു, അദ്ദേഹം പറഞ്ഞു ഔ ഖിലാദത്തു അല്ലെങ്കിൽ ഖിലാദ, അഥവാ നൂല് കൊണ്ട് ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഏതുകൊണ്ടാകട്ടെ അങ്ങനെ ഒരു കാര്യം അത് കഴുത്തിൽ വെക്കാൻ പാടില്ല. അത് നീ കണ്ടു കഴിഞ്ഞാൽ ഇല്ല കുത്തി, നീ അത് മുറിച്ചു കളഞ്ഞിട്ടല്ലാതെ. അത് ഈ യാത്രാ സംഘത്തിലെ മുഴുവൻ ആളുകളും ഈ രൂപത്തിലുള്ള വിശ്വാസക്കാരൊന്നും ആകാൻ പാടില്ല. കാരണം അത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. ഇന്നും അതുണ്ട്, നമുക്ക് കാണാൻ പറ്റും ആളുകൾ അവരുടെ മൃഗങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെ പൂത്തിനെയും മറ്റേ കുതിരയൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർ ആ മൃഗത്തിന് എന്തെങ്കിലുമൊക്കെ കണ്ണേർ ലഭിക്കാതിരിക്കാൻ, എന്തെങ്കിലും ആളുകൾ അതിനെ നോക്കി ഒരു കണ്ണേർ അതിന് ലഭിക്കാതിരിക്കാൻ അവരെന്ത് ചെയ്യും? ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അതിന്, ചില ആളുകൾ അത് കാലിന് കെട്ടും, ചില ആളുകൾ അതിന്റെ കഴുത്തിന് കെട്ടും, ചിലപ്പോൾ ചെവിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ പല രൂപത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്താലും അത് പാടില്ല. അത് നാം പറഞ്ഞ ഈ ഷിർക്കിന്റെ ഇനത്തിലാണ് പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല സബബാക്കാത്ത ഒരു സബബ് സ്വീകരിക്കുക എന്ന ഈ ഷിർക്കിന്റെ, ഷിർക്കുൻ അസ്ഗറിന്റെ കൂട്ടത്തിലാണ് പെടുക എന്നുള്ളതാണ്. അത് അത് റഖബത്ത് ബഈർ, ഒരു മൃഗത്തിന്റെ കഴുത്ത് തന്നെ ആകണമെന്നില്ല. കഴുത്ത് എന്ന് പറഞ്ഞത് അന്നേരം അത് കഴുത്തിലാണ് ഉപയോഗിക്കുന്നത്, അതല്ലാതെ വേറെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുന്നത് വേറെ എവിടെയെങ്കിലുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയായാലും ഇതേ ഹുക്മ് തന്നെയാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പക്ഷെ ചില സമയത്ത് നമ്മൾ മൃഗത്തിന്റെ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ കയറിടുന്നത് അതിനൊരു കടിഞ്ഞാണ് പോലെ അതിന് കെട്ടിയിടുന്നതിന് വേണ്ടിയോ മറ്റോ ഒക്കെ ആകാം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകാം. ഒരു ആടിനാകട്ടെ അതിന്റെ കഴുത്തിൽ ഒരാൾ ഒരു കയർ കെട്ടുന്നു, ഒരു മൃഗത്തിനാകട്ടെ ഒരു കയർ കെട്ടുന്നു, അത് വേറെന്തെങ്കിലും ഉദ്ദേശത്തിനാണ്. അത് മുഖേന അതിനെ കെട്ടിയിടുന്ന സമയത്ത് വല്ല ഉപകാരം, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിനാണ് ഒരാൾ അത് ധരിക്കുന്നത് എങ്കിൽ അത് ഇതിൽപ്പെടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കുഴപ്പം വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഇഅ്തിഖാദുൽ ഫാസിദ്, തെറ്റായ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ഇത് മുഖേന അതിന് ഷർറ് ബാധിക്കുകയില്ല, അല്ലെങ്കിൽ ആ മൃഗത്തിനൊരു രോഗം വന്നു, അപ്പൊ ആ രോഗം മാറുന്നതിന് വേണ്ടി ഇങ്ങനെ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊടുക്കുക, ഇത് പാടില്ല. ഇതാണ് ഷിർക്കിൽപ്പെട്ട കാര്യമായി പറയുന്നത്. അപ്പൊ നോക്കണം, നമ്മുടെ ശരീരത്തിൽ പോലുമല്ല, അത് മൃഗത്തിന്റെ ശരീരം ശരീരത്തിലാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ശരി, മൃഗത്തിൻ്റെതിലാണ് ശരി ചെയ്യുന്നതെങ്കിലും ശരി, വാഹനത്തിലാണെങ്കിലും ചെയ്യുന്നതെങ്കിലും ശരി, വിശ്വാസം നമ്മുടെ കൽബിലാണ്. കാരണം അവനാണ് വിശ്വാസമുള്ളത്, അല്ലാണ്ട് മൃഗത്തിന് വിശ്വാസം ഉണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നല്ല. അത് അവന്റെ കൽബിലാണ് പ്രശ്നം. അതുകൊണ്ട് അവൻ എവിടെ ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഒഴിവില്ല. കാരണം വിശ്വാസം അതുള്ളത് കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് വാഹനത്തിലാകട്ടെ, അത് മൃഗത്തിലാകട്ടെ, വസ്തുക്കളിലാകട്ടെ, എന്തിലുമാകട്ടെ, ഈ രൂപത്തിൽ ഷർറ ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും കെട്ടുക, എന്തെങ്കിലും നൂലോ മറ്റോ ചരടോ കെട്ടുക എന്നുള്ളത്, ഇതെല്ലാം ഈ ഷിർക്കിന്റെ ഇനത്തിലാണ് പെടുക എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. അതാണ് ഒന്നാമതായി ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ട ചില ഫായിദയുണ്ട്. അഥവാ യാത്ര പോകുന്ന സമയത്തൊക്കെ, ഒരു യാത്ര പോകുന്ന സമയത്ത് അതിനൊരു അമീർ ഉണ്ടാകും, ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അമീറിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് ഈ യാത്രയിലുള്ള ആളുകളൊക്കെ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ശരിക്കും പരിശോധിക്കുക എന്നുള്ളത്. നമ്മുടെ വാഹനത്തിലുള്ള ആളുകളൊക്കെ അവരെ കുറിച്ച് പരിശോധിക്കുക എന്നുള്ളത് അമീറിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. കാരണം അങ്ങനെ ഷിർക്കൻ വിശ്വാസങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. അത് ഒരു കബീറുൽ ഖൗം, ആ ഖൗമിൽ ഏറ്റവും വലിയ ആൾ, അതിനെ നോക്കുന്ന ആൾക്ക് നിർബന്ധമായിട്ടുള്ള, അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ്. അത് കുറവ് വരുത്താൻ പാടില്ല, അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇത് ധരിക്കാൻ പാടില്ല, ഇത് നമ്മുടെ വാഹനത്തിൽ വെക്കാൻ പാടില്ല. അത് നമ്മൾ ഒരു വാഹനത്തിൽ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ യാത്ര പോകുമ്പോൾ ആളിങ്ങനെ തൂക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് ഷിർക്കിൽപ്പെട്ട കാര്യമാണ്, ഇതുകൊണ്ട് ഒരു ഷർ നീങ്ങാൻ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചത്, നിങ്ങൾ ദീനിൽ നിന്ന് തന്നെ പുറത്തുപോകും. അതല്ല, ഇതൊരു സബബാണ്, ഇതൊരു കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് വൻപാപങ്ങളെക്കാളും കടുത്ത തിന്മയാണ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും നല്ല കടുത്ത ഭാഷയിലാണ് പറഞ്ഞത്, അത് മുറിച്ചിട്ടല്ലാതെ ബാക്കി വെക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ നമുക്കറിയാം, അവിടെ അമ്രു ബിൽ നഹ്യു അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക എന്നുള്ളതിന് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഒരാൾ കൈകൊണ്ട് തടയുക എന്നുള്ളത്. അവരെങ്കിലും മുൻകർ കണ്ടാൽ, മോശം കണ്ടാൽ അവൻ തന്റെ കൈ കൊണ്ട് അത് തടുത്തുകൊള്ളട്ടെ എന്നാണ്. അതവിടെ ഒരു ഫസാദ് ഇല്ലാത്ത സമയത്താണ്. അപ്പൊ നമുക്ക് എല്ലാവരും വാഹനത്തിൽ, നമ്മളിപ്പോ ടാക്സി കാറിൽ കയറിയിട്ട് അവിടെ കാണുന്ന വിഗ്രഹത്തിനെടുത്ത് കളയാൻ നമുക്ക് സാധിക്കൂല. കാരണം അവിടെ വലിയ ഫസാദ് ഉണ്ടാകും, അയാളുടെ വാഹനമാണ്. അല്ലെങ്കിൽ നമ്മളങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ഒരാളായിരിക്കണം, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന, നമുക്കങ്ങനെ സ്ഥാനമുള്ള ആളായിരിക്കണം, എങ്കിലേ നടക്കുള്ളൂ. ഇനി ഒരു മുസ്ലിം, ഒരു മുസ്ലിമിന്റെ വാഹനത്തിലാണെങ്കിൽ പോലും നമ്മളത് ഒരു ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട് മുൻകർ ചെയ്യാൻ പാടില്ല, അത് പാടില്ല. കാരണം അതിനേക്കാൾ വലിയ മുൻകർ അവിടെ സംഭവിക്കുമെങ്കിൽ ഒരു മുൻകർ തടയാൻ പാടില്ല എന്നാണ് അതിന്റെ അടിസ്ഥാനം. നമ്മളൊരു കാര്യം തടഞ്ഞു, അതിനേക്കാൾ വലുത് സംഭവിക്കുക, അവിടെ അടിയും ബഹളവും വലിയ പ്രശ്നങ്ങളും ഒക്കെയായി അവിടെ മാറും. അത് ഒരു വലിയ ഒരുപാട് ഫസാദ് ഉണ്ടാകും അവിടെ. അപ്പൊ അത് പാടില്ല, അതൊട്ടും തീരുകയുമില്ല, ഇയാളത് ഒഴിവാക്കുകയുമില്ല, അത് വീണ്ടും ഉണ്ടാകും, അത് നമുക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ അതല്ല, നമുക്കത് നമുക്ക് നമ്മൾ പറഞ്ഞാൽ കേൾക്കും, നമ്മളൊരു വാക്കിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ മടി കൊണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു കുറവ് കൊണ്ട് നമ്മളത് പറയാതിരിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. ആ ഒരു ഫസാദ് ഇല്ല എങ്കിൽ നിർബന്ധമായി നമ്മളത് തടയണം എന്നുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ശരി, ഇതാണ് ഒന്നാമത്തെ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഹദീസും ആ ബാബിന്റെ മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. കാരണം കുറച്ച് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ ശിർക്കുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിലായിക്കൊണ്ട് നമുക്ക് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.